വ്യക്തികളെയും സമൂഹങ്ങളെയും ഒരുമിച്ച് കൊണ്ടുവരുന്ന പ്രേരക ശക്തിയാണ് ക്രിസ്തു. ഭിന്നിച്ചു നിൽക്കുന്ന വ്യക്തികളെയും സമൂഹങ്ങളെയും ഒരുമിച്ച് കൊണ്ടുവരുന്നു. അതാണ് ക്രിസ്തു ചെയ്യുന്നത്.
സുഹൃത്തേ, നമസ്കാരം. വീണ്ടും ജീവസന്ദേശ പഠന ക്ലാസ്സിൽ ഒത്തുകൂടുവാൻ സഹായിച്ച ത്രിയേക ദൈവത്തിന് നമുക്ക് നന്ദി അർപ്പിക്കാം. 119 സങ്കീർത്തനം 147-148 വാക്യങ്ങളിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ഞാൻ ഉദയത്തിനു മുമ്പേ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നു. നിന്റെ വചനത്തിൽ ഞാൻ പ്രത്യാശ വെക്കുന്നു. തിരുവചനം ധ്യാനിക്കേണ്ടതിന് എന്റെ കണ്ണ് യാമങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അതെ, ഒരു ഭക്തന് പ്രത്യാശിക്കാനും ആഗ്രഹിക്കാനും ഈ തിരുവചനങ്ങൾ മാത്രം. നമുക്ക് ഇന്നും അത് ലഭിച്ചിരിക്കാൻ പ്രാർത്ഥനയോടെ നമുക്ക് പഠനത്തിലേക്ക് കടക്കാം. ജോർജ് ഫിലിപ്പ് വചനം പങ്കിടുന്നു, ശ്രദ്ധിച്ചാലും.
നാം കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3 കഴിഞ്ഞ ദിവസം പഠിക്കുവാൻ ആരംഭിച്ചത്. ഈ ലേഖനത്തിലെ പ്രാവർത്തികമായിട്ടുള്ള കാര്യങ്ങൾ എല്ലാം പ്രാവർത്തികം തന്നെ. ആദ്യ ഭാഗം ഉപദേശപരവും രണ്ടാം ഭാഗം പ്രായോഗികവുമാകുന്നു എന്ന് നാം ചിന്തിച്ചു. അതുകൊണ്ട് പ്രായോഗികമായ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്ന ഭാഗം, ഉയരത്തിലുള്ളത് ചിന്തിപ്പിൻ എന്ന് പറഞ്ഞാണ് ഇത് ആരംഭിക്കുന്നത്. 10 വാക്യം വരെ നാം ചിന്തിച്ചു. 11 വാക്യത്തിൽ നാം വായിക്കുന്നത്, അതിൽ യവനനും യഹൂദനും എന്നില്ല, പരിച്ഛേദനയും അഗ്രചർമ്മവും എന്നില്ല, ബർബരൻ, ശാകൻ, ദാസൻ, സ്വതന്ത്രൻ എന്നുമില്ല, ക്രിസ്തുവത്ര എല്ലാവരിലും എല്ലാമാകുന്നു. വിശ്വാസികളുടെ സമൂഹമായ സഭയിൽ യഹൂദനും യവനനും ഇല്ല. അത് പൌലോസിന്റെ കാലത്ത് ഉണ്ടായിരുന്ന മതപരമായ ഒരു വിഭജനമായിരുന്നു. പരിച്ഛേദനയും അഗ്രചർമ്മവും, ഇതും മതപരമായ വിഭജനമത്രേ. ബർബരൻ, ശകൻ, യവനന്മാരല്ലാത്തവരായിരുന്നു ബർബരന്മാർ, ഇന്ന് ജാതികൾ എന്ന് നാം പേർ പറയുന്നവർ. ഏറ്റവും മോശമായ ബർബരനാണ് ശകൻ എന്ന് പറയുന്നത്. കരിങ്കടലിനും കാപ്സിയൻ കടലിനും വടക്ക് പ്രദേശത്താണ് ശകന്മാർ പാർത്തിരുന്നത്. ഏറ്റവും മൃഗീയന്മാരായ ആളുകളായിട്ടാണ് അവരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. പൌലോസിന്റെ കാലത്ത് തന്നെ അവരിൽ ചിലർ ക്രിസ്തുവിങ്കലേക്ക് നയിക്കപ്പെടുകയുണ്ടായി. സുവിശേഷം കടന്നു ചെല്ലുവാനിടയായതുമൂലം അവരിൽ പരിവർത്തനം ഉണ്ടായി. അവരിൽ ചിലർ കൊലോസിയിലെ സഭയിലുണ്ടായിരുന്നു. സുവിശേഷവുമായി കാപ്സിയൻ കടലിനും കരിങ്കടലിനും അപ്പുറത്തേക്ക് പോകുകയും ശകന്മാർ യേശുക്രിസ്തുവിങ്കിലേക്ക് ആകർഷിക്കപ്പെടുകയും ചെയ്തു. അവർ മൃഗീയന്മാരായിരുന്നു എങ്കിലും അവരും ആ സഭ എന്ന കൂട്ടത്തിലേക്കാണ് ചേർക്കപ്പെട്ടത്. അതെ, ക്രിസ്തുവിന്റെ ശരീരം. ക്രിസ്തു അത്ര എല്ലാവരിലും എല്ലാമാകുന്നു എന്ന് പൌലോസ് പറയുന്നു. എത്രയോ മനോഹരമായ കാര്യമാണിത്, അവർണനീയമായ കാര്യമാണിത്. അതെ, വ്യക്തികളെയും സമൂഹങ്ങളെയും ഒരുമിച്ച് കൊണ്ടുവരുന്ന പ്രേരക ശക്തിയാണ് ക്രിസ്തു. ഭിന്നിച്ചു നിൽക്കുന്ന വ്യക്തികളെയും സമൂഹങ്ങളെയും ഒരുമിച്ച് കൊണ്ടുവരുന്നു. അതാണ് ക്രിസ്തു ചെയ്യുന്നത്. നാം എല്ലാവരും ക്രിസ്തുവിൽ ഒന്നായി തീർന്നിരിക്കുന്നു. കൊലോസ്യ ലേഖനത്തിന്റെ പ്രായോഗിക ഭാഗത്തെക്കുറിച്ചാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞല്ലോ. ദൈവത്തിന്റെ പൂർണതയും സഭയുടെ തലയുമായ അതെ ക്രിസ്തുവിനെക്കുറിച്ച് ഉപദേശപരമായ ഭാഗത്ത് നാം ചിന്തിച്ചു. വിശ്വാസികൾ അവനിൽ പൂർണരായി തീർന്നിരിക്കുന്നു. മനുഷ്യനിർമ്മിതമായ നിയമവ്യവസ്ഥിതിയിലോ തത്വജ്ഞാനത്തിലോ അല്ല, ക്രിസ്തുവിൽ നമുക്ക് ആവശ്യമുള്ളതൊക്കെയും കണ്ടെത്തുവാൻ കഴിയും. നാം ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അതുകൊണ്ട് നാം ക്രിസ്തു ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിക്കേണ്ടതാണ്. അത് വ്യക്തിപരമായ വിശുദ്ധിയിലേക്ക് നയിക്കും എന്ന് നാം കണ്ടുകഴിഞ്ഞു. മറ്റുള്ളവരുമായുള്ള നമ്മുടെ ബന്ധങ്ങളിലും അത് ശുദ്ധി വരുത്തുവാൻ സഹായിക്കും എന്ന് 12 മുതലുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയും. 12 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ ഭവനത്തിലെ വിശുദ്ധിയെക്കുറിച്ചും 22 മുതൽ 25 വരെയുള്ള വാക്യങ്ങളിൽ പ്രവൃത്തി മണ്ഡലങ്ങളിലെ വിശുദ്ധിയെക്കുറിച്ചും നാം കാണുകയുണ്ടായി. ഭവനത്തിലും ജോലി രംഗത്തും നമ്മുടെ സാമൂഹിക ബന്ധങ്ങളിലും ക്രിസ്തുവിന്റെ പൂർണതയോടെ ജീവിക്കുന്നതാണ് ക്രിസ്തീയ ജീവിതം. മറക്കരുത് കേട്ടോ. നാം വിട്ടുകളയേണ്ടതായ പഴയ മനുഷ്യന്റെ സ്വഭാവങ്ങളെ പൌലോസ് അപ്പോസ്തോലൻ വ്യക്തമായി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു. പുതിയ മനുഷ്യൻ അവൻ ധരിക്കേണ്ടതായ കാര്യങ്ങളെക്കുറിച്ചും പൌലോസ് പറയുന്നു. ഇനിയും നാം മുൻപോട്ട് വരുമ്പോൾ കാണുന്നത് 12 വാക്യത്തിൽ, അതുകൊണ്ട് ദൈവത്തിന്റെ വ്രതന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായി മനസ്സലിവ്, ദയ, താഴ്മ, സൌമ്യത, ദീർഘക്ഷമ എന്നിവ ധരിച്ചുകൊണ്ട്. ദൈവത്തിന്റെ വ്രതന്മാർ എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുക്കപ്പെട്ടവർ എന്ന അർത്ഥമാണ്. അതാണ് ഇവിടെ ഉള്ളത്. തെരഞ്ഞെടുപ്പ് എന്ന കാര്യം വളരെ വിവാദങ്ങൾക്കിടയായിട്ടുള്ള ഒന്നാണ്. നിങ്ങൾ ക്രിസ്തുവിനെ വിശ്വസിക്കുന്നുവെങ്കിൽ, നിങ്ങൾ ഈ പുതിയ വസ്ത്രം ധരിച്ചിരിക്കുന്നുവെങ്കിൽ, നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടവരിൽ ഒരാളാണ് എന്നതാണ് വാസ്തവം. പൌലോസ് അപ്പോസ്തലൻ തുടർന്ന് പറയുന്ന പട്ടികയിൽ പെട്ട കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെന്ന് വരികിൽ നിങ്ങൾ ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളാണ്. അതിൽ അധികമായി ആ വിഷയത്തെക്കുറിച്ച് വാദിക്കുവാൻ ഞാൻ ശ്രമിക്കുന്നില്ല. ദൈവത്തിന്റെ വൃതന്മാർ അഥവാ തിരഞ്ഞെടുക്കപ്പെട്ടവർ യേശുക്രിസ്തുവിന്റെ നീതി ധരിച്ചവരാണ്. പൌലോസ് അപ്പോസ്തലൻ ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്ന വസ്ത്രങ്ങൾ വാസ്തവത്തിൽ പരിശുദ്ധാത്മാവിന്റെ ഫലം ആണെന്ന് നാം മറക്കരുത്. എനിക്കും നിങ്ങൾക്കും അവ നമ്മുടെ ജീവിതത്തിൽ ഉളവാക്കുവാൻ കഴിയുകയില്ല. നമുക്ക് ക്രിസ്തുവിൽ ലഭിച്ചിരിക്കുന്ന ശ്രേഷ്ഠമായ പദവിയെയും അവനിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഉന്നതമായ വിളിയെക്കുറിച്ചും ചിന്തിക്കുന്നതായ നിമിഷം നാം നമ്മെ തന്നെ നോക്കുമ്പോൾ എത്ര ബലഹീനരാണെന്ന കാര്യം മനസ്സിലാക്കേണ്ടതത്രേ. ഈ ഫലങ്ങൾ ധരിക്കുവാൻ കഴിയാത്ത വിധം നാം ബലഹീനരും അശക്തരുമാണ്. ഓർക്കണം, ക്രിസ്തുയേശുവിൽ നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ചു കിട്ടിയിരിക്കുന്നു. അതെത്രയോ മനോഹരമായ കാര്യമാണ്. എന്നാൽ ദൈവമക്കളായി തീർന്ന ശേഷവും നാം പാപം ചെയ്യുന്നുണ്ട്. അപ്പോൾ നാം പിതാവിന്റെ അടുക്കൽ നിന്നും വീട്ടിൽ നിന്നും അകന്നുപോയി. മുടിയനായി ജീവിച്ച മകന്റെ കാര്യം ഓർക്കണം. അവൻ പാപമയമായ ജീവിതം നയിക്കുകയും അവന്റെ സമ്പത്തൊക്കെ നഷ്ടമാക്കുകയും മോശമായ ജീവിതം നയിക്കുകയും ചെയ്തു. അവൻ വീട്ടിലേക്ക് മടങ്ങി വന്നപ്പോൾ അവന്റെ അപ്പൻ അവനെ ദൂരത്തുനിന്ന് കണ്ടു. ഓടിച്ചെന്ന് കഴുത്തിൽ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. ആ അപ്പൻ എന്താണ് ചെയ്തത്? അവൻ തന്റെ മകനെ ചുംബിച്ചു. അത് ദൈവത്തിന്റെ മക്കൾക്ക് കൊടുക്കുന്ന ക്ഷമയുടെയും പാപമോചനത്തിന്റെയും ചുംബനമാണ്. ക്രിസ്തുവിൽ എനിക്കുള്ള ഈ അത്ഭുതകരമായ പദവിയിലേക്ക് ഉയരുവാൻ എനിക്ക് കഴിയില്ല. എനിക്ക് തന്നെ അത് സാധ്യമല്ല. അതിനാൽ ഞാനും നിങ്ങളും അവനിൽ നമ്മെ ഇട്ടുകൊടുക്കുകയാണ്, നമ്മെ തന്നെ ഇട്ടുകൊടുക്കുന്നു. അപ്പോഴാണ് ദൈവത്തിന്റെ ആത്മാവ് കടന്നുവന്ന് ആത്മാവിൽ നടക്കുവാൻ നമ്മെ പ്രാപ്തരാക്കുന്നത്. വേറൊരു കാര്യം പറയുന്നു, മനസ്സലിവ്, മനസ്സലിയുന്ന ഹൃദയം. ഈ ലോകം ഇന്ന് എത്ര ഹൃദയശൂന്യമായിട്ടാണ് പ്രവർത്തിക്കുന്നത്! ഒന്നിനോടും പ്രത്യേക താൽപര്യമില്ലാത്ത അവസ്ഥയും സകലതും യാന്ത്രികമായ രീതിയിലും ആണ് ഇവിടെ നടക്കുന്നത്. വ്യക്തികൾക്ക് പ്രാധാന്യമോ പരിഗണനയോ ഇല്ലാത്തതായ അവസ്ഥയാണ് നാം കാണുന്നത്. കൂടുതൽ സമയവും നാം വെറുതെ അർത്ഥശൂന്യമായ ഒരു സംഖ്യയായിത്തീരുന്നു. സ്കൂളിൽ കുട്ടികൾ നമ്പറിൽ അറിയപ്പെടുന്നു. ആശുപത്രിയിൽ രോഗിയെ ബെഡ് നമ്പറിലാണ് അറിയപ്പെടുന്നത്. 50 പൈസ ടിക്കറ്റ് എടുത്താൽ നമ്മെ ഒരു 50 പൈസ ടിക്കറ്റിന്റെ വിലയായിട്ടേ അവർ പരിഗണിക്കുകയുള്ളൂ ഇല്ലേ? ചുറ്റുപാടുമുള്ള ആളുകളുമായുള്ള നമ്മുടെ ബന്ധങ്ങൾ വിശ്വാസികൾ എന്ന നിലയ്ക്ക് മനസ്സലിവുള്ള ഹൃദയത്തോടെ ആയിരിക്കണം എന്നാണ് പൌലോസ് അപ്പോസ്തലൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ദയ, പ്രയോജനപ്രദമായ എന്ന് അർത്ഥമുള്ള ഒരു വാക്കാണ് പൌലോസ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. മറ്റുള്ളവർക്ക് സഹായകരമായി തീരുക എന്ന അർത്ഥമാണ് ഇതിനുള്ളത്. ദയ എന്നതിന് വേറൊരു വാക്ക് ഗ്രീക്ക് ഭാഷയിലുണ്ട്. അതിന് ഉറപ്പായ എന്നർത്ഥമുണ്ട്. നിങ്ങൾ ദയയുള്ളവരും അതേസമയം തന്നെ ഉറപ്പുള്ളവരും ആയിരിക്കാൻ കഴിയും. പിന്നെ താഴ്മയെക്കുറിച്ച് പറയുന്നു. താഴ്മയെന്നാൽ ബലഹീനത എന്നല്ല നാം അർത്ഥമാക്കേണ്ടത്. ഇതിൽ മനസ്സിന്റെ താഴ്മയാണ് പ്രാധാന്യം. പിന്നെ സൌമ്യത, ഇവിടെ ആത്മാവിന്റെ സൌമ്യതയാണ് പ്രധാന ചിന്ത. പിന്നെ ദീർഘക്ഷമ, ഇതിന് മൂലഭാഷയിൽ അധിക നേരം കാത്തുകൊണ്ട് ഇരിക്കുന്നത് എന്നർത്ഥമാണ്. നമ്മുടെ സ്നേഹിതരും ക്രിസ്തീയ സഹോദരന്മാരുമായി നമുക്ക് കുറഞ്ഞ കാലയളവിലേക്കുള്ള ബന്ധമല്ല ഉണ്ടായിരിക്കേണ്ടത്. ദ്രുതഗതിയിൽ നാം വിധി കൽപ്പിക്കുകയും അരുത്. 13 വാക്യത്തിൽ നാം വായിക്കുന്നു, അന്യോന്യം പൊറുക്കുകയും ഒരുവനോട് ഒരുവന് വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യുവിൻ. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ചെയ്യുവിൻ. വഴക്ക് എന്ന് പറഞ്ഞിരിക്കുന്നതിന് വാസ്തവത്തിൽ പരാതി എന്ന അർത്ഥമാണുള്ളത്. കുറ്റമുള്ളതും പരാതി നീതീകരിക്കത്തക്ക ഒരു സാഹചര്യം, അങ്ങനെയൊരു സാഹചര്യത്തെയാണ് ഇവിടെ പൌലോസ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നാം എന്താണ് ചെയ്യേണ്ടത്? കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ചെയ്യുവിൻ. നമുക്കെന്തെങ്കിലും ഒരു പരാതി ഉണ്ടായാൽ മറ്റേ ആളിന്റെ അടുക്കൽ പോയി ആ കാര്യം ക്രമീകരിക്കുവാൻ ശ്രമിക്കണം എന്നാണ് ഇതിൽ നിന്നും അർത്ഥമാക്കുന്നത്. നിങ്ങൾക്ക് തമ്മിൽ കാര്യങ്ങൾ ക്രമീകരിക്കുവാൻ കഴിയാത്ത ചില ആളുകൾ എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കുമെന്ന കാര്യം നാം മനസ്സിലാക്കിയിരിക്കേണ്ടത് അത്രേ. നമ്മുടെ കർത്താവ് പരീശന്മാരെ ശാസിച്ചു പറഞ്ഞപ്പോൾ അവിടെ ക്ഷമയുടെ സൂചനയില്ല. അവൻ അവരെ ശാസിക്കുകയാണ് ചെയ്തത്. അവർ അവന്റെ ക്ഷമ അന്വേഷിച്ചിരുന്നുമില്ല. ക്രിസ്തു നമ്മോട് ഇത്രയധികം ക്ഷമ കാണിച്ചിരിക്കുന്നതിനാൽ നമ്മോട് കുറ്റം ചെയ്യുന്നവരോട് ക്ഷമിക്കുന്നതിൽ നമുക്കൊട്ടും പ്രയാസം ഉണ്ടാവാൻ കാര്യമില്ല എന്ന ചിന്തയാണ് പൗലോസ് അപ്പോസ്തോലൻ ഇവിടെ പ്രകടമാക്കുന്നത്. ക്രിസ്തു നമ്മോട് ക്ഷമിച്ച രീതിയിൽ നാമും മറ്റുള്ളവരോട് ക്ഷമിക്കേണ്ടതാണ്. പിന്നെ 14-15 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ, എല്ലാറ്റിനും മീതെ സമ്പൂർണതയുടെ ബന്ധമായ സ്നേഹം ധരിപ്പീൻ, ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ, അതിനല്ലോ നിങ്ങൾ ഏക ശരീരമായി വിളിക്കപ്പെട്ടുമിരിക്കുന്നത്, നന്ദിയുള്ളവരായും ഇരിപ്പീൻ, സ്നേഹം ധരിപ്പീൻ. ഈ വാക്യങ്ങളിൽ ആത്മാവിന്റെ രണ്ട് ഫലങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, സ്നേഹം പിന്നെ സമാധാനം. വാഴുക എന്നതിനെ നിയന്ത്രിക്കുക എന്ന അർത്ഥമാണുള്ളത്. ദൈവസമാധാനം നമ്മുടെ ഹൃദയങ്ങളെ ഭരിക്കേണ്ടതാണ്. ദൈവമക്കൾ തികഞ്ഞ ഐക്യതയോടെ വേണം ജീവിക്കേണ്ടത്. അങ്ങനെ പറയുന്നതിനാൽ പിന്നെ അഭിപ്രായ ഭിന്നതകളൊന്നും ഉണ്ടാകില്ല എന്ന അർത്ഥമല്ല. പിന്നെയോ, അഭിപ്രായ ഭിന്നതകൾ വന്നാൽ പോലും സ്നേഹിക്കുന്ന ദൈവമക്കൾ ഒരുമിച്ച് പ്രവർത്തിക്കും. അങ്ങനെയുള്ള സ്നേഹം ഒരു വികാരമായിരിക്കില്ല. പിന്നെയോ, മറ്റുള്ളവരുടെ ആവശ്യങ്ങളിൽ സഹകരിക്കുന്ന തീരുമാനമാണുള്ളത്. അത് വ്യക്തികൾ തമ്മിൽ സമാധാനവും വിശ്വാസികളുടെ കൂട്ടത്തിൽ സന്തോഷവും നൽകുന്നതാണ്. തമ്മിൽ ക്ഷമിക്കുവാനും ബന്ധങ്ങൾ സമാധാനമായി കൊണ്ടുപോകുവാനും കഴിയാത്തവർ ഒന്നുകിൽ ക്രിസ്തുവുമായി ബന്ധപ്പെട്ടിട്ടില്ല, അഥവാ ബന്ധപ്പെട്ടു എന്നുറപ്പാണെങ്കിൽ ഇന്നും ശിശുപ്രായത്തിൽ ബാലിശമായി മുൻപോട്ടു പോകുന്നവരാകുന്നു എന്നോർക്കണം. ഇനിയും 16 വാക്യത്തിലേക്ക് നാം വരുമ്പോൾ, സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീക ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചും ബുദ്ധി ഉപദേശിച്ചും നന്ദിയോടെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന് പാടിയും, ഇങ്ങനെ ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടെ നിങ്ങളിൽ വസിക്കട്ടെ. ക്രിസ്തുവിന്റെ വചനം, യോഹന്നാന്റെ സുവിശേഷം 15:3 വാക്യത്തിൽ യേശുക്രിസ്തു ഇപ്രകാരം പറഞ്ഞു, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം നിമിത്തം നിങ്ങളിപ്പോൾ ശുദ്ധിയുള്ളവരാകുന്നു. ശുദ്ധീകരണത്തിനായി ചെയ്യേണ്ടത് ദൈവവചനം പഠിക്കുക എന്നുള്ളതത്രേ. വചനം ഒരു വ്യക്തിയെ ശുദ്ധീകരിക്കുവാൻ പര്യാപ്തമാണ്. വസിക്കുക എന്നാൽ വീട്ടിലായിരിക്കുക എന്ന അർത്ഥമാണുള്ളത്. നാം ദൈവവചനവുമായി പരിചയമുള്ളവരായിരിക്കണം. അനേകർക്കും വേദപുസ്തകം ഇന്ന് അപരിചിതമായ ഒരു പുസ്തകമായിട്ടാണിരിക്കുന്നത്. ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ എന്ന് നാം വായിക്കുന്നു. ദൈവസമാധാനം നിങ്ങളുടെ ജീവിതത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കട്ടെ എന്ന അർത്ഥമാണുള്ളത്. തുടർന്ന് ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടെ നിങ്ങളിൽ വസിക്കട്ടെ. ക്രിസ്തുവിനെ അറിയുക, അവന്റെ വചനവുമായി പരിചയമുള്ളവരായിരിക്കുക, അത് പഠിക്കുകയും അവൻ നിങ്ങളോട് എന്താണ് പറയുവാൻ ആഗ്രഹിക്കുന്നത് എന്ന് മനസ്സിലാക്കുകയും ചെയ്യുക. അവന്റെ വചനത്തിൽ കൂടിയാണ് ഇന്ന് ദൈവം നിങ്ങളോട് സംസാരിക്കുന്നത്. പിന്നെ പറയുന്ന, സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീക ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചും ബുദ്ധി ഉപദേശിച്ചും നന്ദിയോടെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന് പാടിയും. ചിലർക്ക് പാടുവാനുള്ള കഴിവില്ല കേട്ടോ, അതിനാൽ അവരുടെ പാട്ടുകൾ ഹൃദയത്തിൽ ഒതുങ്ങി നിൽക്കുന്നു. ദൈവവചനത്തിന് നമ്മുടെ ജീവിതത്തിൽ ഇത്ര അത്ഭുതകരമായ സ്വാധീനം ചെലുത്തുവാൻ കഴിയും എന്ന വസ്തുതയാണ് പൗലോസ് അപ്പോസ്തോലൻ ഇവിടെ വ്യക്തമാക്കുന്നത്. പിന്നെ പറയുന്നു, വാക്കിനാലോ ക്രിയയാലോ എന്തു ചെയ്താലും സകലവും കർത്താവായ യേശുവിന്റെ നാമത്തിൽ ചെയ്തും അവൻ മുഖാന്തരം പിതാവായ ദൈവത്തിന് സ്തോത്രം പറഞ്ഞുകൊണ്ടിരിപ്പീൻ. 17 വാക്യമാണ് ഞാൻ വായിച്ചത്. ക്രിസ്തീയ വർധനാ രീതിക്ക് ഒരു മാനദണ്ഡം നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? പല നിയമങ്ങളെക്കാൾ ഉപരി ഒരു പ്രമാണം നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? പൗലോസ് അപ്പോസ്തലൻ അപ്രകാരമുള്ള ഒരു പ്രമാണം ഇവിടെ നൽകിയിരിക്കുന്നു. നാം ഇന്നത് ചെയ്യണമെന്നോ ഇന്നത് ചെയ്യരുതെന്നോ പൗലോസ് പറയുന്നില്ല. സകലവും കർത്താവായ യേശുവിന്റെ നാമത്തിൽ ചെയ്യുകയും അവൻ മുഖാന്തരം പിതാവായ ദൈവത്തിന് സ്തോത്രം പറയുകയും ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കളുടെ ഭവനത്തിലാകട്ടെ, ജോലിസ്ഥലത്താകട്ടെ, മറ്റുള്ളവരുമായുള്ള ഇടപാടുകളിലാകട്ടെ, എന്തു ചെയ്താലും ഞാനത് യേശുക്രിസ്തുവിന്റെ നാമത്തിലാണ് ചെയ്യുന്നത് എന്ന് താങ്കൾക്ക് പറയുവാൻ കഴിയുമോ? താങ്കൾക്ക് അപ്രകാരം പറയുവാൻ കഴിയുമെങ്കിൽ, താങ്കൾ അത് യേശുവിന്റെ നാമത്തിലാണ് ചെയ്യുന്നതെങ്കിൽ, ആ പ്രവൃത്തിയിൽ മുൻപോട്ട് പോകുക. ഇത് മനോഹരമായൊരു മാനദണ്ഡവും നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കാവുന്ന ഒരു അളവുകോലുമാണ്. ഭവനത്തിലെ വിശുദ്ധി എന്ന വിഷയമാണ് തുടർന്ന് പൗലോസ് അപ്പോസ്തോലൻ പ്രതിപാദിക്കുന്നത്. എഫേസ്യ ലേഖനത്തിലും ഈ കാര്യങ്ങൾ തന്നെ പൗലോസ് പ്രതിപാദിച്ചിട്ടുണ്ട് എന്ന കാര്യം നിങ്ങൾക്ക് കാണുവാൻ കഴിയും. ആത്മാവ് നിറഞ്ഞവരാകുവീൻ എന്ന് പറഞ്ഞ ശേഷം അവിടെ അവൻ അവർക്ക് ഈ നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തതായിട്ട് നാം കാണുന്നു. ഓർക്കണം, ബഹുഭൂരിപക്ഷത്തിനുമുള്ള ഒരു പ്രശ്നമാണ് ഇന്ന് കുടുംബത്തിലെ പ്രശ്നം. ഇത് നാം മറക്കരുത്. ഒരു വലിയ തലവേദനയായിരിക്കുന്നത് തങ്ങളുടെ കുടുംബജീവിതമാണ് അനേകർക്കും. കുറെക്കൂടി വ്യക്തമായി പറഞ്ഞാൽ ഭാര്യാഭർത്തൃബന്ധം, വിവാഹത്തിന്റെ ആദ്യകാലങ്ങളിൽ പ്രത്യേകിച്ചും മധുവിധുവിന്റെ ലഹരിയിൽ പലരും ചിന്തിച്ചു ഈ ഭൂമിയിൽ ഒരു സ്വർഗമുണ്ടെങ്കിൽ അത് വിവാഹ ജീവിതമാകുന്നു എന്ന്. എന്നാൽ അതേ നാക്കുകൊണ്ട് പറയുന്നു ഈ ഭൂമിയിലൊരു നരകമുണ്ടെങ്കിൽ അത് വിവാഹ ജീവിതമാകുന്നു എന്ന്. തമ്മിൽ മിണ്ടാത്ത ഭാര്യയും ഭർത്താവും ഒരേ വീട്ടിൽ താമസിക്കുന്നു, ആർക്കാണ്ടു വേണ്ടിയോ ഒരുമിച്ച് ജീവിക്കുന്നു, ചത്തബന്ധം. ഇതിനിടയിൽ നീറിപ്പുകയുന്ന പാവം കുഞ്ഞുങ്ങൾ. എല്ലാവർക്കും അവരുടേതായ ന്യായീകരണമുണ്ട്, ആരും തെറ്റുകാരല്ല. എന്നാൽ അല്പം ആശ്വാസം ലഭിക്കുന്നില്ല. ദിവസങ്ങൾ ഓരോന്നിങ്ങനെ കഴിഞ്ഞുപോകുന്നു, ആയുസ്സും അങ്ങനെ തീരും. ഈ ശ്വാസം മുട്ടിയുള്ള ജീവിതം ഒരു ദിവസം നേരത്തെ അവസാനിപ്പിക്കരുതോ എന്ന് ചിന്തിച്ച് പലരും ആത്മഹത്യയിൽ അവസാനിക്കുന്നു. വേറൊരു കൂട്ടർ ആർക്കാണ്ടു വേണ്ടിയൊക്കെയോ കടിച്ചമർത്തി ജീവിക്കുന്നു, മക്കൾക്ക് വേണ്ടി, വീട്ടുകാർക്ക് വേണ്ടി, നാട്ടുകാർക്ക് വേണ്ടി ഇങ്ങനെ പോകുന്നു. വേറൊരു കൂട്ടർ വിവാഹമോചനത്തിൽ അവർ എത്തിച്ചേർന്ന് അതിൽ കൂടി രക്ഷപ്പെടാമെന്ന് കരുതി അതിന് ശ്രമിക്കുന്നു. ആദ്യത്തെ അബദ്ധം മേലിൽ സംഭവിക്കരുതെന്ന് തന്നെ ഉറച്ച് വിവാഹമോചനം നേടിയവർ പലരും വളരെ ശ്രദ്ധിച്ച് മറ്റൊരു ജീവിത പങ്കാളിയെ തെരഞ്ഞെടുക്കുന്നു. എന്നാൽ ഇപ്പോഴത്തെ ബന്ധം പഴയതിനേക്കാൾ ശ്വാസം മുട്ടലാണ്. പടപേടിച്ച് പന്തളത്ത് ചെന്നപ്പോൾ പന്തവും കുത്തിപ്പട എന്നതുപോലെ. ഇനിയും എങ്ങോട്ട്? വേറൊരു കൂട്ടർ തങ്ങൾക്ക് ഉപദ്രവകാരിയായ ജീവിത പങ്കാളിയെ നശിപ്പിച്ച് പ്രശ്നം പരിഹരിക്കുവാനുള്ള തത്രപ്പാടിൽ ഉള്ളതും കളഞ്ഞ് നശിക്കുന്നു. ഹോ, ഈ കുടുംബം ഒരു ശാപം തന്നെ എന്ന് പുലമ്പുന്നവർ നമുക്ക് ചുറ്റിലും. ഇതൊരു നിത്യസംഭവമാണ്. എല്ലാ രാജ്യത്തും വർഗത്തിലും ഇത് തന്നെ കാണുന്നു എന്നോർക്കണം. താങ്കളും ഒരുപക്ഷെ ഇതുപോലെ ഒരു സാഹചര്യത്തിൽ കൂടി കടന്നുപോകുകയായിരിക്കും. അങ്ങനെയുള്ളവർക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് തക്കതായ ഉപദേശം നൽകുവാൻ ആഗ്രഹിക്കുന്നു. ഈ ആയുസ്സിൽ നാം ഏറ്റവും അധികം ആനന്ദിക്കുവാൻ ദൈവം നിയമിച്ച ഒന്നത്രേ കുടുംബജീവിതം. ദൈവം തന്നെ ആശീർവദിച്ച ഭാര്യാഭർത്തൃബന്ധം ഒരു വലിയ അനുഗ്രഹമാണ്. അത് ആരംഭത്തിലേതുപോലെ തന്നെ ഇന്നും അർത്ഥവത്താകുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. എന്നാൽ കുഴപ്പം ഈ നമ്മുടെ കയ്യിൽ തന്നെയാണ്. സ്വയം ന്യായീകരിക്കുന്ന പ്രിയ സുഹൃത്തെ, ഞാനൊന്ന് ചോദിക്കട്ടെ, എന്നോട് പറയണ്ട, സ്വയം ഉത്തരം നൽകിയാൽ മതി. താങ്കൾ 100% ശരിയാണോ? താങ്കൾക്ക് ക്ഷമിക്കുവാനും സഹിക്കുവാനും മനസ്സില്ലാത്തതിനാൽ മറ്റുള്ളവരെ പഴിചാരുന്നു എന്നതല്ലേ ഒരു പരിധിവരെ സത്യം? സാരമില്ല, ശരിയാകുവാൻ ഇനിയും സമയമുണ്ട് കേട്ടോ. മറക്കരുത്, കുടുംബജീവിതത്തിൽ സംശയത്തിനും മുൻകോപത്തിനും അസൂയയ്ക്കും സ്വാർത്ഥതയ്ക്കും ദുർനടപ്പിനും അഹങ്കാരത്തിനും ഒന്നും സ്ഥാനമില്ല. സ്നേഹം, ബഹുമാനം, അംഗീകരിക്കുക, ക്ഷമിക്കുക, ഇതൊക്കെയാണ് കുടുംബബന്ധങ്ങളിൽ നിഴലിച്ച് നിൽക്കേണ്ടത്. ഏതായാലും ഇന്നത്തെ പഠനത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ കൂടി ഞാൻ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. കുടുംബത്തിലെ വിശുദ്ധി എന്ന വിഷയമാണ് 18-ാം വാക്യം മുതൽ നാം കാണുന്നത്. എഫേസ്യ ലേഖനത്തിൽ താൻ കൈകാര്യം ചെയ്ത അതേ വിഷയങ്ങളാണ് ഇവിടെയും കൈകാര്യം ചെയ്യുന്നതെന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഒരു പ്രധാന വ്യത്യാസം എന്തെന്നാൽ, എഫേസ്യ ലേഖനത്തിൽ ഈ നിർദ്ദേശങ്ങൾ നൽകുന്നതിനു മുൻപ് പൌലോസ് അവരോട് പറഞ്ഞത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവരാകുവീൻ എന്നത്രേ. എന്നാൽ നാം ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗത്ത് അതുപോലുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നതിനു മുൻപ് പൌലോസ് പറയുന്നത് ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായി സകലജ്ഞാനത്തോടും കൂടെ നിങ്ങളിൽ വസിക്കട്ടെ എന്നത്രേ. ഇത് ഇങ്ങനെ ചേർത്ത് പഠിക്കുമ്പോൾ ഒരു അടുത്ത ബന്ധം നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇനിയും ഈ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താണ്? അനേകർക്കും ആശയക്കുഴപ്പം ഉണ്ടാക്കിയിട്ടുള്ള ഒരു വിഷയമാകുന്നു ഇത്. പരിശുദ്ധാത്മാവിനാൽ നിറയുക എന്നാൽ ക്രിസ്തുവിന്റെ വചനത്താൽ നിറയുക എന്നും അർത്ഥമുണ്ടെന്ന് വ്യക്തമാണല്ലോ. ദൈവവചനം ദൈവാത്മപ്രേരിതമാണ്. ദൈവവചനം താങ്കളിൽ ഐശ്വര്യമായി വസിക്കുന്നുവെങ്കിൽ, സമൃദ്ധിയായിരിക്കുന്നുവെങ്കിൽ, താങ്കൾ ദൈവാത്മാവിനാൽ നിറയപ്പെട്ട വ്യക്തിയാണ്. ദൈവവചനത്തിന്റെ പരിജ്ഞാനത്താൽ നിറയപ്പെട്ട ഒരു വ്യക്തി അല്ലെങ്കിൽ താങ്കൾക്ക് പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുന്നതിനോ ക്രിസ്തുവിനെ ശുശ്രൂഷിക്കുന്നതിനോ കഴിയുകയില്ല എന്നത്രേ ഞാൻ വിശ്വസിക്കുന്നത്. ദൈവവചനം ഐശ്വര്യമായി വസിക്കുന്നിടത്താണ് പരിശുദ്ധാത്മാവിന്റെ വ്യാപാര ശക്തി അനുഭവപ്പെടുന്നത്. ദൈവവചനത്തെ മറികടന്ന് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുകയില്ല. അതെ, ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായി നിങ്ങളിൽ വസിക്കട്ടെ. അങ്ങനെ ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായി നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ സ്വതവേ പ്രകടമാകുവാൻ ആരംഭിക്കും. അതിന്റെ പ്രതിഫലനം ജീവിതത്തിന്റെ എല്ലായിടത്തും, പ്രത്യേകിച്ച് താങ്കളുടെ കുടുംബജീവിതത്തിൽ ഉണ്ടാകും. അങ്ങനെ കാണാതെ വരുമ്പോഴാണ് ഒരു വ്യക്തി രക്ഷിക്കപ്പെട്ടതാണോ എന്ന് സംശയിക്കുന്നത്. പള്ളിയിലെ മൂപ്പനാണ്, സൺഡേ സ്കൂളിലെ അധ്യാപകനാണ്, എല്ലാ ആത്മീയ കാര്യങ്ങൾക്കും മുൻപന്തിയിലുണ്ട്. എന്നാൽ വീട്ടിലെ അടികഴിഞ്ഞ നേരമില്ല. സുഹൃത്തെ, ഇതാകുന്നു താങ്കളുടെ അവസ്ഥയെങ്കിൽ ഇതുവരെ ക്രിസ്തുവുമായി താങ്കൾ ബന്ധപ്പെട്ടിട്ടില്ല, രക്ഷിക്കപ്പെട്ടില്ല എന്ന് ചുരുക്കം. ഇന്ന് മരിച്ചാൽ നരകത്തിലേ പോകൂ, ദൈവവചനത്തിലേക്ക് മടങ്ങി വരൂ. ഏതായാലും വിശുദ്ധ പൗലോസ് പറയുന്ന ഭാഗം തന്നെ നോക്കാം, 18-ാം വാക്യം. ഭാര്യമാരെ, നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കർത്താവിൽ ഉചിതമാകും വണ്ണം കീഴടങ്ങുവിൻ. കുടുംബത്തിലെ ശരിയായ ക്രമത്തിനുവേണ്ടിയാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ ഭീഷണിപ്പെടുത്തുന്ന ഒരു ഭർത്താവിനെ ഉണ്ടാക്കിയെടുക്കുവാനുള്ള ഉദ്ദേശത്തോടുകൂടിയല്ല. ഒരു ക്രിസ്തീയ ഭവനത്തിലെ, അതെ, ഭാര്യയും ഭർത്താവും ദൈവമക്കളായിട്ടുള്ള ഒരു കുടുംബത്തിലെ ക്രമം എന്തായിരിക്കണമെന്ന് മാത്രമാണ് പൗലോസ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ദൈവമക്കളായി തീർന്നിട്ടില്ലാത്തവർക്ക് ഈ വാക്യം ഭാര്യയെ അടിച്ചമർത്താൻ, അടിമയായി വെക്കുവാൻ മാത്രമേ ഉപകരിക്കൂ. ദൈവം മുൻപാകെ എല്ലാവർക്കും ഒരുപോലെയാണല്ലോ. എന്നാൽ നേതൃത്വം വഹിക്കുവാൻ ആരെങ്കിലുമൊക്കെ വേണം. അതൊരു പദവി എന്നതിനേക്കാൾ ഉത്തരവാദിത്വമാകുന്നു എന്നോർക്കണം. ഒരു കമ്പനിയിൽ 10 പേർ പ്രവർത്തിക്കുന്നു എന്നിരിക്കട്ടെ, എല്ലാവരും ഒരുപോലെയാണ്. എന്നാൽ തീരുമാനങ്ങൾ എടുക്കുവാനും വെളിയിലുള്ളവരുമായി ബന്ധപ്പെടുവാനുമെല്ലാം ആരെങ്കിലും ഒരു വ്യക്തി നേതൃത്വം എടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് മറ്റുള്ളവർ അയാളുടെ അടിമകളാകുന്നു എന്നല്ല, പിന്നെയോ സഹകരിച്ച് പ്രവർത്തിക്കുവാൻ സാധിക്കുന്ന അന്തരീക്ഷം. രക്ഷിക്കപ്പെടാത്ത അനേകം ഭർത്താക്കന്മാർ ഈ വാക്യം പറഞ്ഞ് രക്ഷിക്കപ്പെട്ട തങ്ങളുടെ ഭാര്യമാരെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ആരെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്നുവെങ്കിൽ, പ്രിയ സുഹൃത്തെ, പൗലോസ് ലീഹ പറയുന്നത് കർത്താവിൽ ഉചിതമാകും വണ്ണം കീഴടങ്ങുവീൻ എന്നത്രേ. താങ്കൾ കർത്താവിലായിട്ടുണ്ടോ? കർത്താവിലായിട്ടില്ലാത്ത, എല്ലായ്പ്പോഴും ഭാര്യയെ ഉപദ്രവിക്കുന്ന, കർത്താവിനോടുകൂടിയുള്ള അവളുടെ നടപ്പിന് വിപരീതമായി പ്രവർത്തിക്കുവാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഭർത്താവിന് അവന്റെ ഭാര്യ കീഴടങ്ങിയിരിക്കണമെന്നല്ല പൗലോസ് ഇതിൽ നിന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഞാൻ ആരുടെയും വീട്ടിൽ വഴക്കുണ്ടാക്കുവാൻ പറയുകയല്ല, ശ്രദ്ധിച്ചു പഠിച്ചാൽ മതി, നിങ്ങൾക്ക് ഇത് വളരെയധികം പ്രയോജനം ചെയ്യും. അനേകം സഹോദരിമാർ തങ്ങളുടെ കത്തുകളിലൂടെയും നേരിട്ടും തങ്ങളുടെ ഭർത്താക്കന്മാരിൽ നിന്നും അഭിമുഖീകരിക്കേണ്ടി വരുന്ന പീഡനം എന്നോട് പറയാറുണ്ട്. പ്രാർത്ഥനയ്ക്കായിട്ടാണ് അവർ ഇത് പറയുന്നത്. മദ്യപിച്ചിട്ട് വന്നിട്ട് നീ പ്രാർത്ഥിക്കുവാൻ നടക്കുന്നു, ഭർത്താക്കന്മാർക്ക് കീഴടങ്ങണമെന്നല്ലേ ഈ പുസ്തകത്തിൽ പറയുന്നത്, ഞാൻ പറയുന്നതെല്ലാം ചെയ്തുകൊള്ളണം എന്ന് ആക്രോശിക്കുന്നവരുണ്ട്. അങ്ങനെ പ്രമാണമൊന്നുമില്ല കേട്ടോ. പിന്നെ പാവം സ്ത്രീകൾ കീഴടങ്ങുന്നത് വലിയ കാര്യമെന്ന് കണ്ടുകൊള്ളുക. ഈ അത്യാധുനിക യുഗത്തിലും നമ്മുടെ സമൂഹങ്ങളിലൊക്കെ സ്ത്രീകളെ അടിമകളെപ്പോലെ കാണുന്നത് മൃഗീയമാണ്, ദൈവവചനത്തിന് വിരുദ്ധമാണ്. അവിശ്വാസിയായ ഭർത്താവിനോടൊപ്പം ജീവിക്കുന്ന ഭാര്യ അവനെ നേടണമെന്ന ഒരൊറ്റ ചിന്തയാൽ മാത്രമേ അങ്ങനെ ചെയ്യാവൂ. അതുകൊണ്ട് ഭർത്താവിനെ കർത്താവിനുവേണ്ടി നേടുന്നതിലേക്ക് ആവശ്യമായ പ്രാർത്ഥനയും സ്വഭാവ രൂപീകരണവും എല്ലാം ആവശ്യമാണ്. വചനത്തിന് വിപരീതമായി ചെയ്യുവാൻ ഭർത്താവ് ആവശ്യപ്പെടുന്ന കാര്യങ്ങൾക്ക് ഭാര്യ കീഴ്പ്പെടേണ്ടതില്ല. നമ്മുടെ നാട്ടിലെയൊക്കെ പ്രശ്നം ഭാര്യയ്ക്ക് പലപ്പോഴും വരുമാനമില്ലാത്തതിനാൽ ഭർത്താവിന് എന്തുമാകാമെന്ന ചിന്തയാണ്. ഈ സംഘർഷം ഉണ്ടാകാതിരിക്കേണ്ടതിനാണ് രണ്ട് ദൈവമക്കൾ തമ്മിൽ മാത്രമേ വിവാഹബന്ധത്തിൽ ഒന്നിച്ചു ചേരാവൂ എന്ന് നിഷ്കർഷിക്കുന്നത് ദൈവവചനം പഠിപ്പിക്കുന്നത്. അല്ലെങ്കിൽ കുതിരയെയും കഴുതയെയും കെട്ടി വണ്ടി ഓടിക്കുന്നതുപോലെ ഇരിക്കും. യാഥാർത്ഥ്യങ്ങളെ നേരിടുവാൻ തുടങ്ങുമ്പോൾ മാത്രമേ സുഖമറിയൂ. നമ്മുടെ ആയുസ് പാഴാക്കുവാനുള്ളതല്ല, ഫലപ്രദമായി ഉപയോഗിക്കുവാനുള്ളതാണ്. കുടുംബബന്ധത്തെ പിടിച്ചു നിർത്തുന്ന വ്യക്തി ദൈവമാണ്. അതെ, പള്ളിയിൽ വെച്ച് കല്യാണം കഴിച്ചതുകൊണ്ട് ഉണ്ടാകുന്നതല്ല ഈ കാര്യം. അതുകൊണ്ട് ഭാര്യയും ഭർത്താവും ദൈവമക്കളായിരിക്കുന്നതിലൂടെയാണ് കുടുംബബന്ധം ഭദ്രമാകുന്നത്. അങ്ങനെ ആരംഭിക്കുന്ന ബന്ധം ശക്തിപ്പെടുന്നത് നമ്മുടെ വിശ്വാസത്തിന്റെ ആധാരമായുള്ള ദൈവവചന പഠനത്തിലൂടെയാണ്. കുടുംബബന്ധം അരക്കെട്ടുറപ്പിക്കുവാൻ ശക്തമായതാണ് ദൈവത്തിന്റെ വചനം. കുടുംബ പ്രാർത്ഥനയും ഒരുമിച്ചുള്ള ദൈവവചന പഠനവും ഇല്ലാത്ത കുടുംബങ്ങൾ വഴുവഴുപ്പിൽ തന്നെയാണ് നിൽക്കുന്നത്. എപ്പോഴും വീഴാൻ സാധ്യതയുള്ള ഒരു സാഹചര്യത്തിൽ മനുഷ്യരുടെ ഇടയിൽ സന്തോഷത്തിന്റെ ഇരിപ്പിടമായി കുടുംബത്തെ പൗലോസ് ദർശിച്ചു. ജ്ഞാനവാദികളുടെ സന്യാസമോ അമിത ഭോഗേച്ഛയോ കുടുംബഭദ്രതയെ തകർത്തിരുന്നു. ക്രിസ്തീയ സഭയുടെ ഞാറ്റുകണ്ഠമായി പൗലോസ് കുടുംബത്തെ കണ്ടു. അപ്പസ്തോലന്മാർ കുടുംബഭദ്രതയെക്കുറിച്ച് ബോധവാന്മാരായിരുന്നു എന്നതിന് ഇതുപോലുള്ള വേദഭാഗങ്ങൾ തെളിവാണ്. അതെ, ഈ വിഷയത്തെക്കുറിച്ച് കൂടുതലായി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചിന്തിക്കാവുന്നതാണ്. നിങ്ങൾ നിങ്ങളുടെ കുടുംബജീവിതത്തിൽ എത്രമാത്രം സന്തുഷ്ടരാകുന്നു എന്ന് ഒരു പ്രാവശ്യം കൂടി ഒന്ന് സ്വയപരിശോധന ചെയ്യുകയും കർത്താവായ യേശുക്രിസ്തു നായകനായുള്ള ഒരു കുടുംബം നയിക്കുവാൻ നിങ്ങൾ സമർപ്പിക്കുകയും ചെയ്യുമെങ്കിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. അതിനുവേണ്ടിയിട്ട് ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. കർത്താവെ, അവിടുന്ന് തന്നിട്ടുള്ള ഞങ്ങളുടെ കുടുംബങ്ങൾക്കായിട്ട് സ്തോത്രം. അവിടുന്ന് ആഗ്രഹിക്കുന്ന വിധത്തിൽ പരിശുദ്ധാത്മ നിറവിൽ ഞങ്ങൾ കുടുംബ ബന്ധങ്ങളിൽ ഇടപെടുവാൻ തക്കണോടൊന്ന് സഹായിക്കണമേ. ഇന്ന് വചനം കേട്ട എല്ലാ കുടുംബങ്ങളെയും അതിനായിട്ട് ഒരുക്കണമേ. ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.
കൊലോസിയർക്ക് എഴുതിയ ലേഖനത്തിന്റെ വിഷയവിഭജനം ആവശ്യമുള്ളവർ ഇന്ന് തന്നെ എഴുതിയാലും ഇന്നത്തെ പഠനം താങ്കൾക്ക് എങ്ങനെയാണ് പ്രയോജനപ്പെട്ടത് എന്നറിവാൻ ഞങ്ങൾ വളരെ ആഗ്രഹിക്കുന്നു. ഇന്ന് തന്നെ ഒരു കത്തെഴുതുക. എഴുതുമ്പോൾ താങ്കളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങളും എഴുതുക. ശ്രോതാക്കളുടെ കത്തുകളാണ് ഞങ്ങൾക്ക് ശുശ്രൂഷയിൽ ഉത്സാഹം തരുന്നത്. ഞങ്ങളുടെ വിലാസം: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരള. വിലാസം ഒരിക്കൽ കൂടി: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരളം. ഇമെയിൽ ഐഡി: malayalamttb@radio882.com. ഞങ്ങളുമായി നേരിൽ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നവർ 9447767378, 9447767378 എന്ന ഫോൺ നമ്പറിൽ ഉടനെ വിളിക്കുക. ഇന്റർനെറ്റിലും ഞങ്ങളുടെ പരിപാടി ലഭ്യമാണ്. വെബ്സൈറ്റ് radio882.com. I don't know.